പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മ നിറവ് അനിവാര്യമോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിനോടനുബന്ധിച്ച് പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവങ്ങൾ പ്രായോഗിക ജീവിതത്തിലും ശുശ്രൂഷയിലും എന്നുള്ള വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ചില ആഴ്ചകളായി നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി. അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കൂടെ ഇന്ന് ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി 13-ാം അധ്യായം അപ്പോസ്തലരുടെ പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. പ്രൈസ്തലരുടെ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ നടന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന, നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഓർഡിനേഷൻ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ കൂടിയിരുന്ന അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. നോക്കുക, അവിടെ പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, വളരെ പഠിപ്പുള്ളവരുണ്ട്, ശുശ്രൂഷയിൽ പരിചയമുള്ളവരുണ്ട്. ഇവരെല്ലാവരും ഉണ്ടെങ്കിലും അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വേർതിരിക്കപ്പെടുന്നവാൻ ഉപാധിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമാണ്. അറിവുള്ളവരും പഠിപ്പുള്ളവരും ശുശ്രൂഷകൾ പരിചയമുള്ളവരും ഒക്കെ നമുക്ക് ദൈവസഭയ്ക്ക് ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവിക ശുശ്രൂഷയ്ക്കുള്ള നിയോഗം ലഭിക്കുന്നത്, ആ വിളി ലഭിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ വേലയ്ക്കായി വേർതിരിക്കുന്നത് ദൈവത്തിൻ്റെ വേലയാണ്, വേലയ്ക്കായി വേർതിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നാം പല പ്രാവശ്യം ആ പദം എടുത്തുദ്ധരിച്ചല്ലോ, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സഭയുടെ ഉടമസ്ഥൻ കർത്താവും ദൈവസഭയുടെ കാര്യസ്ഥൻ അഥവാ കാര്യം നടത്തുന്നയാൾ ചുമതലക്കാരൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗത്തിൽ നാം ഇങ്ങനെ കാണുന്നത്, അവിടെ പ്രവാചകന്മാരുണ്ടായിരുന്നു, ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു, അവരുപസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും വേലയ്ക്കായി വേർതിരിക്കുവാനായിട്ടുള്ള ആലോചന, കൽപ്പന കൊടുത്തത്, ലഭിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നായിരുന്നു. അങ്ങനെ അവർ ഉപസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ വേലയ്ക്കായി വേർതിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇനി അടുത്തത് 13-ാം അധ്യായത്തിൽ തന്നെ വേറൊരു വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4-ാം വാക്യം മുതൽ അത് വിവരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു, അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. താഴോട്ട് വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ബർ യേശു എന്നു പേരുള്ള 6-ാം വാക്യത്തിലുണ്ട്, ബർ യേശു എന്നു പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. ആ കള്ളപ്രവാചകൻ എഴുന്നേറ്റ് പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും ശുശ്രൂഷയ്ക്ക് എതിരായിട്ട് അവനവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവവേലയ്ക്ക് വിരോധമായി നിൽക്കുന്നത് വേറെ ആരുമല്ല, അശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് ചിലപ്പോൾ മറ്റ് പല രീതിയിൽ പലരിൽ കൂടി പ്രവർത്തിച്ച് നിരിക്കും. എന്നാൽ ദൈവവേലയ്ക്കും ദൈവിക ശുശ്രൂഷയ്ക്കും എപ്പോഴും തടസ്സമായി പ്രതികൂലമായി നിൽക്കുന്നത് അന്ധകാരത്തിൻ്റെ ശക്തിയാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ചിലപ്പോൾ അത് ജാതികമായിട്ടുള്ള എതിർപ്പുകൾ കൂടിയായിരിക്കും പ്രത്യക്ഷമാകുന്നത്, ചിലപ്പോൾ അത് രാഷ്ട്രീയമായ നിലയിലായിരിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് വെളിപ്പെടുവാനായിട്ട് കഴിയും. അത് ഓരോരുത്തരെ സാത്താൻ ഉപയോഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവവേലയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് സാത്താനാണ്. എന്തുകൊണ്ടാണ് സാത്താൻ തടസ്സമായി നിൽക്കുന്നത്? ദൈവവേലയോടുകൂടെ ദൈവവേലയിൽ ആത്മാക്കൾ വിടുവിക്കപ്പെട്ട് സാത്താൻ്റെ അധീനതയിൽ നിന്ന്, സാത്താൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് അവകാശികളായി തീരും എന്നറിയാവുന്നതുകൊണ്ട് തൻ്റെ രാജ്യത്തിലെ പ്രജകൾ കുറയും, ദൈവരാജ്യത്തിലെ പ്രജകൾ വർദ്ധിക്കും എന്നുള്ള കാരണത്താലാണ് സാത്താൻ ദൈവവേലയ്ക്ക് എതിരായി നിൽക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവിടെ ഇതാ ബെറയേശു എന്നു പേരുള്ള ഒരു യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാൻ വന്ന് പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 9-ാം വാക്യം, അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു, കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. പ്രൈസ് ദ ലോർഡ്. അശുദ്ധാത്മാവ് നിറഞ്ഞ ഒരുവൻ, ബെറയേശു എന്ന് പറയുന്ന ഒരുവൻ, വളരെ ശക്തിയോടെ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും ശുശ്രൂഷയ്ക്കെതിരായി പോരാടിയപ്പോൾ പരിശുദ്ധാത്മ, 9-ാം വാക്യം, അപ്പോൾ പരിശുദ്ധാത്മ പൂർണ്ണനായി ശൗൽ അഥവാ പൗലോസ് അവനെ ഉറ്റുനോക്കി അവനിലുള്ള അശുദ്ധാത്മാവിനെ ശാസിച്ചതായിട്ട് നമുക്ക് കണ്ടിട്ട് കഴിയും. അവനൊരു തിമിരവും ഈരുട്ടും പിടിച്ചു, അവനെ അന്ധത പിടിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. അശുദ്ധാത്മാവിൻ്റെ മേൽ ജയം നൽകുന്നത്, പ്രൈസ് ദ ലോർഡ്, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, അല്ലേ നമ്മുടെ ശുശ്രൂഷ പാഠവുമല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ടൈറ്റിലല്ല, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അശുദ്ധാത്മാവിൻ്റെ ശക്തിയെ വെല്ലുന്നത്, അതിനെ ജയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതാണ് 13-ാം അധ്യായം 9, 10, 11 തുടങ്ങിയ വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇനി 3-ാമത്തെ കാര്യം പറയുവാനായിട്ട് ഞാൻ പോവുകയാണ്. ഇന്ന് ചിന്തിക്കുന്നതിൽ 3-ാമത്തെ കാര്യം 15-ാം അധ്യായത്തിലെ 8-9 വാക്യങ്ങളിലേക്ക് ഞാൻ കടന്നു വരിക വായിക്കുകയാണ്. 15-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പ്രൈസ് ദ ലോർഡ്. ഇത് നമുക്ക് അല്പം അതിൻ്റെ 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ട കഴിയും. യഹൂദന്മാരിൽ നിന്ന് വന്ന വിശ്വാസ ഗണങ്ങളും വിവിധ ജാതികളിൽ നിന്ന് വന്ന രക്ഷാമാർഗത്തിലേക്ക് കടന്നു വന്ന ശിഷ്യൻ അല്ലെ ക്രിസ്തു ശിഷ്യന്മാരും ഉള്ള ഒരു സംഘമാണ് നമുക്ക് 15-ാം അധ്യായം മുതൽ വിവരിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഒരു വിഷയമുണ്ടായതായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്താണ് വിഷയം? പരിച്ഛേദന ഏൽക്കണമെന്ന് യഹൂദന് കൊടുത്ത ന്യായപ്രമാണത്തിലെ നിയമമായ പരിച്ഛേദന ഏറ്റെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് യഹൂദിയിൽ നിന്ന് വന്ന പരിച്ഛേദനക്കാരായ ചിലർ അല്ലെങ്കിൽ പരീശന്മാരായ ചിലർ വാദിപ്പാനിടയായി തീർന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യം, യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പ്രൈസ് ദ ലോർഡ്. അവിടെ പൗലോസും ബർന്നബാസും ദൈവത്തിൻ്റെ വചനമറിഞ്ഞ് അനേകർ രക്ഷയിലേക്ക് കടന്നു വരികയാണ്, വിശ്വാസമാർഗത്തിലേക്ക് കടന്നു വരികയാണ്. അവരെ യഹൂദൻ്റെ മര്യാദപ്രകാരമായ ന്യായപ്രമാണപ്രകാരമായ അഥവാ മോശ കൽപ്പിച്ച ആചാരമായ പരിച്ഛേദന ഏറ്റിട്ടില്ല. അപ്പോൾ യഹൂദപക്ഷത്ത് നിന്ന് പരീശന്മാർ, അതിൻ്റെ 5-ാം വാക്യത്തിലുണ്ട്, എന്നാൽ പരീശ പക്ഷത്ത് നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റവനെ അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പരീശപക്ഷത്ത് നിന്ന് വന്നവരെ ശക്തമായിട്ട് വാദിക്കുകയാണ്, രക്ഷ പൂർത്തിയാകണമെങ്കിൽ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ പരിച്ഛേദന ഏറ്റേ മതിയാകുകയുള്ളൂ. അപ്പോൾ ന്യായപ്രമാണത്തിലെ അഥവാ മോശ കൽപ്പിച്ച പ്രമാണത്തിലെ ഒരാചാരം, അവിടെ എഴുതിയിരിക്കുന്ന ഒരാചാരമാണത്, ആചാരത്തെ എടുത്തുകൊണ്ട് രക്ഷയുമായിട്ട്, രക്ഷയുടെ ഒരു മുഖാന്തരമായിട്ട് അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ അതും കൂടെ ചെയ്യണം എന്നുള്ളൊരു ഉപദേശം അവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവിക ഉപദേശത്തിനെതിരെയുള്ള ശക്തമായ ഒരു വെല്ലുവിളിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകം ആരംഭിക്കുന്നത് ഈ അപ്പോസ്തലപ്പെട്ട പുസ്തകം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അത് ആഗമനത്തോടുകൂടിയാണല്ലോ അത് ആരംഭിക്കുന്നത്. 1-ാം അധ്യായത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തിന് വേണ്ടി കാത്തിരിക്കണം, അത് ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലെ ഹുദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണമെന്ന് 1-ാം അധ്യായത്തിൽ നമുക്ക് കർത്താവ് പറഞ്ഞത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് ശേഷം കൂടി വന്ന വലിയ പുരുഷാരം ഞങ്ങളെ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതായിട്ട് നമുക്ക് നാലാം അധ്യായത്തിൽ അതൊക്കെ ചിന്തിച്ച ഏത ഭാഗങ്ങളാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെയും പോകുന്നില്ല. നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ഓടി വന്നവർ ചോദിക്കുകയാണ്, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ആത്മനിയോഗത്താൽ അവരോട് രക്ഷയെക്കുറിച്ച് പറയാനിടയായി തീർന്നു. പിന്നെ നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ രക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ഡെഫിനിഷൻ പത്രോസ് അപ്പോസ് നൽകുകയാണ്. 4:12, മറ്റൊരുത്തനിലെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. രക്ഷയ്ക്ക് വേറെ ഒന്നും ബാധകമല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ബാധകം എന്ന് അസന്നിഗ്ധമായി പത്രോസ് അവിടെ പ്രസ്താവിച്ചു. എന്നാൽ ഇവിടെ ഇതാ പരീക്ഷ പക്ഷത്ത് നിന്ന് ചിലർ എഴുന്നേറ്റ് നോ പറ്റുകയില്ല, മോശ കൽപ്പിച്ച ആചാരം കൂടെ വേണം എന്ന് പറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് അവരോട് പറയുന്നതാണ്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താലൂടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. യഹൂദനായാലും യവനനായാലും അങ്ങനെ രണ്ട് വിധത്തിലാണല്ലോ ദൈവവചനത്തിൽ മനുഷ്യനെ ചിത്രീകരിക്കുന്നത്. മനുഷ്യവർഗത്തെ മൂന്നായിട്ടാണ് ദൈവവചനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 1 യഹൂദൻ, 2 യവൻ. യവനെന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്തവരെല്ലാവരും യവനന്മാരാണ്. അതിൽ പ്രത്യേക ജാതിയൊന്നുമില്ല, എല്ലാവരും യവനന്മാരാണ് അഥവാ ജാതികളാണ്. 1 യഹൂദൻ അല്ലെങ്കിൽ യവനൻ. 3, യഹൂദനാകട്ടെ യവനനാകട്ടെ ദാസനാകട്ടെ സ്വതന്ത്രനാകട്ടെ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ വിദ്യാസമ്പന്നനാകട്ടെ വിദ്യാവിഹീനനാകട്ടെ, യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് രക്ഷയിലേക്ക് പ്രാപിച്ച രക്ഷാനിർണയം പ്രാപിച്ച ദൈവസഭ, ഈ 3 ഗണത്തിൽപ്പെട്ടവരാണ് തിരുവചനത്തിൽ കാണുന്ന സകല മനുഷ്യരും. ഒന്നുകിൽ യഹൂദൻ അല്ലെങ്കിൽ യവനൻ അല്ലെങ്കിൽ ഏത് ജാതിയിലോ ഏത് ഗോത്രത്തിലോ ഏത് ഭാഷയിലോ ഏത് വംശത്തിലോ പെട്ടവരായിരുന്നാലും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടും പ്രാപിച്ച ദൈവസഭ. അപ്പോൾ പത്രോസ് അസൈജ്ഞിക്തമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരോട് പറയുകയാണ്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവിടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനോ ഇല്ല, എല്ലാവർക്കുമുള്ളതാണ് പരിശുദ്ധാത്മാവ്, എല്ലാവർക്കുമുള്ളതാണ് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ എന്നതുപോലെ തന്നെ എല്ലാവർക്കും ദൈവം വാഗ്ദാനം ചെയ്തതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ പരിച്ഛേദന ഏൽക്കുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു കർമ്മമോ ആചാരമോ അനുഷ്ഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ദൈവവചനത്തിന് വിരുദ്ധമാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ അസക്തമായി അവരോട് പറയുകയാണ്. അപ്പോൾ ഇന്ന് നാം ചിന്തിച്ച 3 കാര്യം, പരിശുദ്ധാത്മാവ് ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കുമുള്ളതാണ്. 15:8-9 നമ്മത് കണ്ടുവല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. അതിൻ്റെ 16:6 6 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ചു മുസ്യയിലെത്തി ബുധുന്നിക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോനിയക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോനി കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്നത് എന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു ഞങ്ങൾ ഉടനെ മക്കദോനിയയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. വളരെ ശക്തമായ ഒരു വേദഭാഗമാണ് ഇവിടെ. ദൈവദാസന്മാരെ, ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി തിരുവചനം ഘോഷിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇറ്റ്സ് എ മാസിഡോണിയൻ കോൾ, പ്രൈസ് ലോർഡ്, മക്കദോനിയയ്ക്കുള്ളൊരു വിളി. അപ്പോൾ അവർ പ്ലാൻ ചെയ്തത് ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വചനം പ്രസംഗിക്കുന്നതിന് എന്താ വിലക്ക്? അപ്പോൾ ദൈവമാണ് അവിടെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് എന്നാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ആസിയിൽ പോയി വചനം പ്രസംഗിച്ച് അവരെ പഠിപ്പിക്കണമെന്നായിരുന്നു ഇവർ പ്ലാൻ ചെയ്തത്. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നോ, അങ്ങോട്ടല്ല ഇപ്പോൾ പോകേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ കൊണ്ട് കഥ തീരുന്നില്ല, അതുകൊണ്ട് ചാപ്റ്റർ അവസാനിക്കുന്നില്ല. ഒരു ദർശനം, രാത്രിയിൽ ഒരു ദർശനം അവർക്ക് കൊടുക്കുകയാണ്. ദർശനം കൊടുത്തിട്ട് പറയുകയാണ്, അവിടോട്ട് പോകണ്ട എന്ന് പറഞ്ഞ ആ പരിശുദ്ധാത്മാവ് തന്നെ ഒരു ദർശനം കൊടുത്തിട്ട് അവരോട് പറയുകയാണ്, ഇതാ ഇങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരാളെ വിളിക്കുകയാണ്. ഇവർ പ്ലാൻ ചെയ്തത് അങ്ങോട്ട് പോകാനാണ്. ആരും വിളിക്കാതെ അങ്ങോട്ട് പോകാനാണെങ്കിൽ, ഇവർ പ്ലാൻ ചെയ്തത് അങ്ങോട്ട് വിളിക്കാതെ പോയി അവിടെ വചനം പറയാനാണെങ്കിൽ, അവിടെ ഇതാ ഒരാൾ ദാഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്ലീസ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ദർശനം കൂടെ കൊടുത്തു. ഞാനൊരു ദൂത് പറയട്ടെ, പ്രിയ സഹോദരങ്ങളെ, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് പോകേണ്ടുന്ന വഴി പറഞ്ഞു തരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പോകേണ്ടുന്ന വഴി പറഞ്ഞു തന്നാൽ അത് അനുഗ്രഹമാണ്, അത് പ്രയോജനമാണ്. പരിശുദ്ധാത്മാവ് ഒരിടത്ത് നമ്മൾ പോകരുതെന്ന് വിലക്കുകയാണെങ്കിൽ അത് പോകാതിരുന്നാൽ അത് അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന വഴിയെ പോകുന്നത് അനുഗ്രഹമാണ്, വിടുതലായിത്തീരും. അത് അനേകർക്കത് വിടുതലായിത്തീരുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ 16-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്ന സംഗതി ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ജീവിതത്തിലും, ആത്മീയ ശുശ്രൂഷയുടേതാകട്ടെ, ഭൗതിക കാര്യങ്ങളുടേതാകട്ടെ, ഏത് വിഷയത്തിലാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ താണിരുന്ന് ദൈവീയ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ പോകേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരും. പോകരുതാത്ത വഴി വിലക്കുവാനും ഇടയായിത്തീരും. നമ്മുടെ പോകരുതാത്ത വഴി വിലക്കുകയും പോകേണ്ടുന്ന വഴി കാണിച്ചു തരികയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദ ലോർഡ്. 4 കാര്യം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നല്ലോ. 1, വേലയ്ക്കായി വേർതിരിക്കുന്ന പരിശുദ്ധാത്മാവ്. 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 2, അശുദ്ധാത്മാവിന്മേൽ ജയം നൽകുന്ന പരിശുദ്ധാത്മാവ്. 13-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 3, പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകുന്നതാണ്, ഒരു വ്യത്യാസമില്ല. അത് ജാതികൾക്കും യഹൂദനും ഒന്നുമില്ല. അത് പ്രാപിക്കുവാൻ ഒരു ആചാരമെടുക്കേണ്ട കാര്യമില്ല, ഒരു അനുഷ്ഠാന കർമ്മങ്ങൾ കൂടി പോകേണ്ട കാര്യമില്ല. രക്ഷയും പരിശുദ്ധാത്മദാനവും എല്ലാം ഒരു വ്യത്യാസവുമില്ല. അത് എല്ലാവർക്കും പ്രാപിക്കേണ്ടതാണ്, പ്രാപിക്കാവുന്നതാണ്. 15-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവസാനമായി 4, നാം ചിന്തിച്ചത് ഇന്ന് പോകേണ്ടെന്ന വഴി കാണിച്ചു തരികയും പോകേണ്ടാത്ത വഴി അടച്ചു തരികയും അടയ്ക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. 16-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ശുശ്രൂഷയിലും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആലോചനയും ആലോചന പറഞ്ഞു നമ്മെ നടത്തുന്നത് എന്നുള്ളതാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു ആൾ.